Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
ഈ മനപ്രസാദം നേടുക, ഇതുപോലുള്ള പണവും ഉണ്ടാക്കി വെച്ച് വലിയ മാളികകളും കെട്ടിയിട്ട് AC മുറികളും ഉണ്ടാക്കി, ഒന്നും കുറ്റമല്ല, ഉണ്ടാക്കാം. അതിനകത്ത് അന്തശീതലതയോടുകൂടി ജീവിക്കാൻ പറ്റുമോ? ഞാനിന്ന് കേൾക്കുന്നുണ്ട് എത്രയോ പേര് AC മുറി കെട്ടിയിട്ട് മനസ്സിന് സുഖമില്ലാത്തതുണ്ട്. തിരുവനന്തപുരത്തൊക്കെ പലരെയും കുറിച്ച് എനിക്ക് അറിയാമായി. AC മുറിയിലിരുന്ന് തുടരെ തുടരെ മദ്യപിക്കുകയാണ്. എന്താ കാര്യം? AC മുറി കെട്ടിയിട്ട് ഒരു സുഖവുമില്ല. ഇനി പിന്നെ സുഖത്തിനെന്താ മാർഗം? മദ്യമോ മരുന്നോ അംഗീകരിക്കാതെ എങ്ങനെയാ പറ്റുക? ഒടുവിൽ കരളെല്ലാം കൊണ്ട് വലിയ ഗംഭീരന്മാർ, സാഹിത്യകാരന്മാർ, ഉത്തമകുലത്തിൽ ജനിച്ചവർ. വാസ്തവത്തിൽ എന്തൊരു ദുരവസ്ഥയാണ് നമുക്ക് വന്നുപോയിരിക്കുന്നത്. ഇതൊന്നും വേണ്ടെന്ന് വേദാന്തത്തിന് അവകാശ അഭിപ്രായമില്ല. ചക്രവർത്തിമാരാണ് വേദാന്തം ശരിക്കും അഭ്യസിച്ച് ആനന്ദം അനുഭവിച്ചിട്ടുള്ളവർ. ചക്രവർത്തിമാർ അവരിതൊന്നും വിട്ടിട്ടല്ല. ഒരു കൊട്ടാരവും ധനസമ്പത്തും ഒന്നും വിട്ടിട്ടല്ല. പക്ഷെ അതിന്റെയൊക്കെ രഹസ്യം, ഇതൊക്കെ ഈശ്വരനാണ്, പലതുണ്ടെന്ന് തോന്നുന്നത് ഭ്രമമാണ് എന്ന് നല്ലവണ്ണം അറിഞ്ഞുകൊണ്ട് ജനകൻ, ഋഷഭൻ, ഖഡ്വാങ്കനൊക്കെ സ്വർഗത്ത് പോയി ഇന്ദ്രനു വേണ്ടി യുദ്ധം ചെയ്ത് ജയിച്ചു വന്നവരാണ്. അപ്പൊ സ്വർഗസുഖമൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. യമൻ കൊടുത്തതുപോലെ ഒന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ കുട്ടിക്കാലം മുതലേ പരമസുഖം അനുഭവിക്കുന്നു, കാരണം ഞാനിവിടെ ഈശ്വരനെ മാത്രമേ കാണുന്നുള്ളൂ കുട്ടിക്കാലം മുതൽ. നാണ് ഖഡ്വാങ്കൻ, ഭാഗവത ചക്രവർത്തി അവസാനം വരെ. നാഹം ഉത്തമ ശ്ലോകാതൻ അന്യ കിഞ്ചന വസ്തുഹം. കുട്ടിക്കാലം മുതൽ ഞാൻ ആ ജഗദീശ്വരനെ അല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല. എന്താ നമുക്കൊക്കെ കണ്ടുകൂടാത്തത്? ഇതൊക്കെ ജഗദീശ്വരനാണെന്ന് അങ്ങ് തീരുമാനിക്കുക. വെറും തീരുമാനമല്ല, അങ്ങേയറ്റത്തെ ശാസ്ത്ര സത്യം. അവിടെ ജഗദീശ്വരൻ എന്താണെന്ന് കൂടി ഓർമ്മിക്കുക. ബോധം, നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ബോധം. ഈ ജഗദീശ്വരനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ഞാനെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഉള്ളിലെന്നൊക്കെ പറയുന്നത് വിശകാണ്. ഞാൻ തന്നെ, കൃഷ്ണൻ അതല്ലേ പറയുന്നത്, തമേവ ശരണം ഗച്ഛ സർവഭാവേന. ഇവിടെയൊക്കെ കൃഷ്ണൻ എന്താ പദം വല്ലത്? ഈ ഗീതാശ്ലോകമൊക്കെ വേണ്ടവണ്ണം മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഗീതാമഹോത്സവമൊക്കെ ആഘോഷിക്കുന്നതിന് എന്താ അർത്ഥം? എടോ അർജുന, നിന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ സർവഭാവേന ശരണം പ്രാപിക്കൂ. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. ഓ, ശരണം പ്രാപിക്കാം, പ്രാപിച്ചാലോ തത്പ്രസാദ, നിന്റെ ഉള്ളിൽ അന്തശീതളത തനിയെ ആവിർഭവിക്കും. എല്ലാം ഈശ്വരമയമെന്ന് കാണുന്ന നിമിഷം ഉള്ളിൽ അന്തശീതളത പ്രസാദം ആവിർഭവിക്കും. അതാണ് ആത്മാനന്ദത്തിന്റെ ആരംഭം. തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ശാശ്വതമായ ബ്രഹ്മനിഷ്ഠ നിനക്ക് ലഭ്യമാവും, ആനന്ദപ്രാപ്തി നിനക്ക് ലഭ്യമാവും. നീ ആ അതിനെ ശരണം പ്രാപിക്കൂ. അത് തന്നെയാണ് ഇവിടെ ഉപനിഷത്ത് പറയുന്നത്. ആ സത്യം സൂക്ഷ്മമാണ്, മഹത്താണ്. ആത്മാ അസ്യ ജന്തോഹ നിഹിതോ ഗുഹായാം. ഓരോ ജീവിയുടെയും ഉള്ളിൽ, ഹൃദയ ഗുഹയിൽ ആ സത്യം സ്ഥിതി ചെയ്യുന്നു. എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നു, പക്ഷെ ആദ്യം അന്തശീതളതയുടെ രൂപത്തിൽ ആ സത്യത്തെ സാക്ഷാത്കരിക്കേണ്ടത് ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. തം അക്രതു പശ്യത്തി. അക്രതു, കാമസങ്കൽപ്പങ്ങൾ ഒഴിഞ്ഞുമാറിയ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ആ സത്യം തെളിയുന്നു. കാമസങ്കൽപ്പങ്ങളാണ് ഭൗതിക കാമസങ്കൽപ്പങ്ങൾ. ഭൗതികമായി പ്രവർത്തിക്കൂ, കാമസങ്കൽപ്പങ്ങൾ ഒഴിവാക്കൂ. അത് വേണം, ഇത് വേണം, ഇതൊക്കെ ഉള്ളതെന്ന് എഴുതിയിട്ടല്ലേ, അത് വേണം, ഇത് വേണം. ഇത് വേണമെങ്കിൽ അവനെ ശരിപ്പെടുത്തണം, ഇവനെ ശരിപ്പെടുത്തണം, ഇത്ര ഇന്നതൊക്കെ ചെയ്യണം, നിരവധി ചിന്തകൾ, ഇതൊക്കെ കൂടെ വരുമ്പോ ഈ ആത്മാനന്ദം മറഞ്ഞു പോകുന്നു. അവിടെ ഇരിക്കുകയാണ് വലിയൊരു നിധി, പക്ഷെ മണ്ണിട്ട് മൂടിയിരിക്കുന്നു. ആ നിധി എങ്ങനെ കിട്ടാനാണ്? ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്, അല്പം മണ്ണ് കുഴിച്ചെടുക്കൂ, ധ്യാനമനനങ്ങൾ കൊണ്ട് മനസ്സിന്റെ കാമസങ്കല്പങ്ങളായ മണ്ണുകളെ കുഴിച്ചു മാറ്റിയാൽ ഈ നിധി ഒരിക്കലും തീരാത്ത ആനന്ദാനുഭവം കിട്ടും. തം അക്രതു, ക്രതു എന്ന് വെച്ചാൽ കാമസങ്കല്പം. കാമസങ്കല്പം എങ്ങനെയോ ജീവിതം അങ്ങനെ, ഇന്നത്തെ ജീവിതവും നാളത്തെ ജീവിതവും ഒക്കെ അലംഘനീയ നിയമം. പരിശോധിച്ചു നോക്കുക, എന്റെ കാമസങ്കല്പങ്ങൾ എങ്ങനെയാണ്? ഞാനിപ്പോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ കടോ ഉപനിഷത്ത് പ്രസംഗിക്കുന്നത് എന്റെ സങ്കല്പം അതാണ് ഉപനിഷത്ത്, അതെനിക്ക് മനസ്സിലാകണം, അത് സത്യം എനിക്ക് അനുഭവിക്കണം എന്ന സങ്കല്പം എന്നിൽ ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ വരുന്നു, പ്രസംഗിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ വരില്ല, പ്രസംഗിക്കില്ല. അതുപോലെ ഓരോരുത്തർക്കും ഓരോ സങ്കല്പമുള്ളത്, ആ സങ്കല്പം അനുസരിച്ചാണ് ജീവിതം രൂപം കൊള്ളുന്നത്. സാമ്രാജ്യം പിടിച്ചടക്കണമെന്ന സങ്കല്പമാണെങ്കിൽ യുദ്ധം ചെയ്യണം, രാജാവ് ആയിരിക്കണം. അപ്പോ ഓരോരുത്തരുടെയും കാമസങ്കല്പങ്ങളാണ് അവരുടെ ജീവിതം രൂപം കൊള്ളുന്നത്. എനിക്ക് ശുദ്ധമായ ബോധരൂപമായ ആത്മാവിനെ അനുഭവിക്കണം, ആ കാമസങ്കല്പങ്ങൾ മാറ്റുക. ഈ സങ്കല്പം നടപ്പാക്കണമെങ്കിൽ എന്തു വേണം? ഭൗതിക കാമസങ്കല്പങ്ങളും മാറ്റണം, ഉള്ളിൽ നിന്ന് മാറ്റിയാൽ മതി. പുറമേ എങ്ങനെ വേണോ ചലിച്ചോളൂ, രാമൻപിള്ളയുടെ രാവണവേഷം. ഉള്ളിൽ കാമസങ്കല്പമൊന്നുമില്ല, ഉണ്ടോ? വളരെ എളുപ്പമാണ്. എന്നോടിപ്പോ ഒരാൾ ചോദിക്കുകയാണ്, എന്താ സാറിന് വല്ല ആഗ്രഹം ഉള്ളിലുണ്ടോ? എനിക്ക് 100% തീർത്ത് പറയാൻ ഒരാഗ്രഹവുമില്ല, ഒരാഗ്രഹവുമില്ല. പിന്നെ ഇവിടെ വന്നിരുന്ന് പ്രസംഗിക്കുന്നതോ ആഗ്രഹമില്ലാതെ പ്രസംഗിക്കുന്നു? എന്താ പ്രസംഗിച്ചാൽ കുഴപ്പമുണ്ടോ? അതിലെ ഇങ്ങനെ അറിയാം, ഇന്നിപ്പോ ആഗ്രഹം ഇവിടെ തീർന്നു, പറഞ്ഞു ഒരാൾ ഒന്ന് പറയണേ നിങ്ങളിപ്പോ ഇവിടെ പ്രസംഗിക്കണ്ട. വളരെ സന്തോഷം, സന്തോഷം, ദുഃഖമില്ല. ഇതുകൊണ്ടറിയാം കാമസങ്കല്പമില്ല. മിണ്ടാതിരിക്കലല്ല കാമസങ്കല്പം ഇല്ലാതിരിക്കൽ, ഉള്ളിൽ നിന്ന് പോണം. യഥാ സർവേ പ്രമുച്യന്തേ കാമാഹ അസ്യ ഹൃദിസ്ഥിതാഹ, കഠോപനിഷത്ത് പറയാൻ പോകുന്നു അടുത്ത വെല്ലിലൊക്കെ. അപ്പോ തം അക്രതു പശ്യത്തി, അക്രതു എന്ന് വെച്ചാൽ ക്രതു കാമസങ്കല്പം. ആ കാമസങ്കല്പമൊക്കെ ഒഴിഞ്ഞു മാറിയയാൾ ആത്മാനന്ദം നേരിട്ടനുഭവിക്കുന്നു. തം അക്രതു പശ്യത്തി വീതശോകോ, ദുഃഖം അതോടെ ഇല്ലാതാവുന്നു. പ്രസാദേ സർവദുഃഖാനാം ഹാനി ധാതു പ്രസാദാ, ഇതെങ്ങനെ സംഭവിക്കുന്നു? ധാതു പ്രസാദം, ശരീരം മുഴുവൻ പ്രകാശം കൊണ്ട് നിറയുന്നു എന്നാണ് ഗീത തന്നെ പറയുന്നത്. നമ്മൾ ഈ കാമസങ്കല്പമൊക്കെ വിട്ടാലായത് പിന്നെ എന്തിനാ സാർ ജീവിതം എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. നിങ്ങളുടെ കാമസങ്കല്പം കൊണ്ട് എന്താ ലക്ഷ്യമാക്കുന്നത്? സുഖമല്ലേ? അതാണെങ്കിൽ കാമസങ്കല്പം വിട്ടാൽ പിന്നെ സുഖം മാത്രം, കേവല സുഖം. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായത്തെ ജ്ഞാനം യഥാ തഥാ വിദ്യ വിവൃത്തം സത്വമിത്യുത ഗീത. ഇത് ഗീതയാണ്. ഈ കാമസങ്കല്പങ്ങളൊക്കെ പോവാമെങ്കിൽ പ്രസന്നമായ പ്രകാശം, ശീതളമായ പ്രകാശം, സർവദ്വാരേഷു ശരീരത്തിന്റെ സകല രോമകൂപങ്ങളിലും നിറയുന്നു. ഇതാണ് ഒരു ആത്മാനന്ദം അനുഭവിക്കുന്നയാളിന്റെ സ്ഥിതി എന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. അപ്പോ നിങ്ങള് കാമസങ്കല്പം പുലർത്തുന്നത് സുഖിക്കാനാണ്. അത് കിട്ടിയാൽ സുഖം വരും, ഇത് കിട്ടിയാൽ സുഖം വരും. നിങ്ങൾ ഈ കാമസങ്കല്പം ഒന്ന് ഉള്ളിൽ മാറ്റി നോക്കൂ, സുഖം മാത്രം. അതെന്താ? രാഗദ്വേഷങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം മതി. അവ തം അക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാ, ശരീരമായിട്ട് നിൽക്കുന്ന ആ ധാതു മനസ്സ് ഒക്കെ പ്രസന്നമായിത്തീരുന്നു. ധാതുപ്രസാദാത് മഹിമാനം ആത്മന, ആത്മാവിന്റെ മഹത്വം. അക്രതു, കാമസങ്കൽപ്പങ്ങൾ ഒഴിഞ്ഞുമാറിയ ഒരാൾ ഉള്ളിൽ കണ്ടെത്തുന്നു. അപൂര്യമാണ് വചനപ്രതിഷ്ഠം, സമുദ്രമാപപ്രവിശന്തി യദ്വത് തദ്വത് കാമാഹ യം പ്രവിശന്തി സർവേ സശാന്തിമപ്നോതി. കർമ്മയോഗം പ്രസംഗിക്കുന്ന ഗീത ഇത് പറയുന്നുണ്ടോ? ഗീതയ്ക്ക് വാസ്തവത്തിൽ ഇതേ പറയാനുള്ളൂ. കർമ്മയോഗം പോലും ഈ കാമങ്ങളെ ഒഴിച്ചു മാറ്റാനാണ്. അതല്ലേ നിഷ്കാമകർമ്മം? ഇതൊക്കെ ചിലരങ്ങ് പരിഹസിച്ച് തള്ളിക്കളയുകയാണ്. പരിഹസിച്ച് തള്ളുന്നവർ പരമ ദുഃഖത്തിൽ ജീവിതം അവസാനിപ്പിക്കും, അത്രയേ ഉള്ളൂ. വേറെ ഗീതയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല, ഗീതയ്ക്കോ കൃഷ്ണനോ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അതാണ് ആപൂര്യമാണ് വചനപ്രദേശം നിറഞ്ഞു തിങ്ങുന്ന സമുദ്രത്തിൽ നദികൾ വന്ന് ലയിക്കുന്നതുപോലെ സകല കാമങ്ങളെയും ഉള്ളിലുള്ള ആ ബോധതത്വത്തിൽ, ഈശ്വരതത്വത്തിൽ ലയിപ്പിച്ചു മാറ്റൂ. അപൂര്യമാണ് വചനപ്രതിഷ്ഠം സമുദ്രമാപപ്രവിശന്തി യദ്വത് തദ്വത് കാമാഹ യം പ്രവിശന്തി സർവേ. എല്ലാ കാമങ്ങളും ഉള്ളിൽ, ആരുടെ ഉള്ളിൽ ഉപശമിച്ച് ബോധവുമായി അലിഞ്ഞു ചേരുമോ അയാൾ തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി. അവന് പരമമായ ശാന്തി. ന കാമകാമി, കാമങ്ങളെ കാമിച്ചുകൊണ്ടിരിക്കുന്നവന് ഒരിക്കലും ശാന്തി കിട്ടാൻ പോകുന്നില്ല. ഒരു കാമം തീർന്നു, പത്ത് കാമം പുതുതായിട്ട് വന്നു, വീണ്ടും പോയി. ഇതാ കണ്ടില്ലേ, പത്രം എടുത്ത് വായിച്ചാൽ ബോഫേഴ്സ് കേസ്, ആ കേസ്. എന്തിനാണ്, എന്തിനാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? കോടിക്കണക്കിന് പണമുള്ള ആളുകൾ, കാമം തീരുന്നില്ല. എന്താ ഹിന്ദുജ സഹോദരന്മാർക്കും മറ്റും പണമില്ലേ? ലോകത്തുള്ള കോടീശ്വരന്മാരിൽ നാലഞ്ചു പേരിൽ ഒന്ന് രണ്ടാളുകളാണ്. അവരെന്തിനൊക്കെ പോകുന്നു? അതൊക്കെ ഇല്ലാന്നൊക്കെയാണല്ലോ കോടതി പറയുകയും. ഇത് ഈ സ്ഥിതി എന്തിനു വരുത്തി വച്ചു? സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ? എന്തിനി അവർക്ക് പണം? വാസ്തവത്തിൽ ഈ ഹിന്ദു ചെയ്യുന്ന ഹിന്ദുജമാരുടെ കഥ ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയുകയല്ല. അജ്ഞത കൊണ്ട് ഇവിടെ ഇതൊക്കെ ഭ്രമമാണ്, വെറും ഭ്രമം. ആ ഭ്രമത്തിൽ കയറി അങ്ങ് പറ്റിപ്പിടിക്കുകയാണ്. എന്നിട്ട് കിടന്ന് പെടയുന്നു, കോടിക്കണക്കിന് പണവും കയ്യിലും ഉണ്ട്. ഇതാണ് ഇന്നത്തെ മനുഷ്യജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അത് വേണ്ടെങ്കിൽ ഈ കഠോപനിഷത്തും മറ്റും വായിച്ചത് മനസ്സിലാക്കുക. തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാത് മഹിമാനം ആത്മന, ശരീരം മുഴുവൻ പ്രകാശം കൊണ്ട് നിറയുന്ന പ്രസന്നത വന്നു ചേരും. അങ്ങനെ ആ സത്യത്തിന്റെ സ്ഥിതി, ആസീനോ ദൂരം വർജതി ശയാനോ യാതി സർവത. അലയോ നചികേതസേ, ആ സത്യം ആസീനോ ദൂരം വ്രജതി, ഇവിടെ നിശ്ചലമായിട്ടിരുന്നുകൊണ്ട് ഇവിടെ ഇരിക്കവേ അതിദൂരം വ്യാപിക്കുന്നു എന്ന് പറഞ്ഞാലെന്താ? അത് സ്ഥിരമാണ്, സർവത്ര നിറഞ്ഞു നിൽക്കുന്നു, നിന്റെ ഉള്ളിൽ അത് സ്ഥിരമായിരിക്കുന്നു. അതുപോലെ അത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ വ്യാപിച്ചു നിൽക്കുന്നു. ആസീനോ ദൂരം വ്രജത്തി കേട്ടാൽ പരസ്പര വിരുദ്ധമെന്ന് തോന്നും. അത് ഒരിടത്ത് ഇരുന്നു കൊണ്ട് അതിദൂരം സഞ്ചരിക്കുന്നു. ശയാനോയാതി സർവത, കിടന്നുകൊണ്ട് എല്ലായിടത്തും സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിശ്ചലമാണ്, സർവവ്യാപിയാണ് എന്ന്. ശരി, അതൊക്കെ ഒരു സിംബോളിക്കായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ആസീനോ ദൂരം വ്രജത്തി അഖണ്ഡബോധം, അതിലാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നത്. വെറും ഭ്രമം. ആ വസ്തു മാത്രമേ ഇവിടെ നിലവിലുള്ളൂ. ആസീനോ ദൂരം വ്രജത്തി ശയാനോയാതി സർവത കസ്തം മദാമദം ദേവം മദന്യോജ്ഞാതുമർഹത്തി. എടോ നചികേതസേ, എന്നെപ്പോലെ നല്ല ഉറപ്പുള്ളവർക്ക് മാത്രമേ ആ സത്യത്തെ കണ്ടെത്താൻ പറ്റൂ. മതന്യോ വേറെ ആരറിയാൻ? ഞങ്ങളെപ്പോലെ ചിലരൊക്കെ അറിയുന്നുണ്ട്. നിനക്കും ആ മനസ്സിന് ആ ദാർഢ്യമുണ്ടെങ്കിൽ എല്ലാം ഈശ്വരമയമായി കാണാനുള്ള കരുത്തുണ്ടെങ്കിൽ അതേ ഉള്ളൂ ദാർഢ്യം. വേറെ ഒരു ദാർഢ്യം ആവശ്യമില്ല. ഈശാവാസ്യമിതം സർവം എന്ന് കാണാനുള്ള ദാർഢ്യം വേണം. അതുണ്ടെങ്കിൽ നിനക്കും കാണാം, ഞാനിപ്പോൾ വ്യക്തമായി അനുഭവിക്കുന്നു എന്നാണ് യമൻ പറയുന്നതിന്റെ അർത്ഥം. അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വാധീരോ നശോചത്തി. ശരീരങ്ങളിലൊക്കെ ശരീരമില്ലാതെ സ്ഥിതി ചെയ്യുന്നു. അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം, ജീർണിച്ച് നശിക്കുന്ന സകലത്തിലും ജീർണിച്ച് നശിക്കാതെ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നു അസത്യം. അനവസ്ഥേഷവസ്ഥിതം മഹാന്തം എവിടെ നിന്നറിഞ്ഞിരിക്കുന്നു? വിഭും ഈ പലതായി കാണുന്നതൊക്കെ ആ സത്യം തന്നെ, അതല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. അങ്ങനെയുള്ള ആത്മാവിനെ ധീരോ മത്വ മഹാന്തം വിഭുമാത്മാനം മത്വ, എവിടെയും ആ സത്യമേ ഉള്ളൂ. പലത് കാണുന്നത് ഭ്രമം. ഇവിടെ ജനനമില്ല, മരണമില്ല, ഒന്നുമില്ല എന്ന ശാസ്ത്രീയമായ ഈ സത്യം ഗ്രഹിച്ചു കഴിഞ്ഞ ധീരൻ മത്വാ ധീരോ ന ശോചത്തി, പിന്നെ അവന് ദുഃഖമില്ല. ഇതാണ് കൃഷ്ണൻ ആദ്യം മുതൽ ഗീതയിൽ ഉപക്രമശ്ലോകത്തിലും ഉപസംഹാര ശ്ലോകത്തിലും മാ ശുച ദുഃഖിക്കാതിരിക്കൂ. ശാസ്ത്രീയ സത്യമറിയുന്നയാൾക്ക് ഇവിടെ ദുഃഖത്തിന്റെ പ്രസക്തിയില്ല. അതുകൊണ്ട് ദുഃഖിക്കാതിരിക്കൂ. നയമാത്മാ പ്രവചനേന ലഭ്യോ, നചികേതസെ കുറെ പ്രവചനങ്ങൾ നടത്തിയതുകൊണ്ടൊന്നും ഈ സത്യം കിട്ടില്ല. നയമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയ, വലിയ ബുദ്ധിശക്തി, ചന്ദ്രനിൽ പോകാനുള്ള ബുദ്ധിശക്തി, അതുകൊണ്ടൊന്നും ഈ സത്യം കിട്ടില്ല. ന മേധയ ന ബഹുനാശ്രുതേന, ഒരുപാട് വായിച്ചു, ഒരുപാട് വായന വായന വായന, സത്യം കിട്ടിയോ? ഇല്ല. വലിയ ലൈബ്രറികൾ തന്നെ വീട്ടിൽ സംഗ്രഹിച്ചിട്ടുണ്ട്, സത്യമറിയാമോ? പിന്നെ എന്തിനാ ഈ പുസ്തകമൊക്കെ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത്? സത്യമറിഞ്ഞുകൂടാ. ബഹുനാശ്രുതേന, പിന്നെ എങ്ങനെ കിട്ടും? യമേവൈഷ വൃണുതേ തേന ലഭ്യ, എനിക്ക് ഈ സത്യം അനുഭവിച്ചേ തീരൂ എന്നാര് നിശ്ചയിക്കുന്നോ അവന് കിട്ടും. അതെങ്ങനെയാണ് നിശ്ചയിക്കുക? ഉപനിഷത്ത് പറയുന്നു കാണുന്നതൊക്കെ സത്യമാണെന്ന്. ഉദ്ധവരോട് കൃഷ്ണനൊടുവിൽ പറയുന്നതാണ് ഏകാദശ ദശത്തിൽ. ഏകാദശമൊക്കെ ഒരുപാട് ഉപദേശിച്ചു. അപ്പോൾ ഒടുവിൽ ഉദ്ധവർ പറഞ്ഞു, ഇവിടെ ഭാഗവത ഹൃദയം എന്ന് പറഞ്ഞ് ഒരു പുസ്തകമുണ്ട്, അത് വായിച്ച് ആ ഏകാദശത്തിൽ 29-ാം അധ്യായം വായിച്ചു നോക്കുക. ഉദ്ധവരൊടുവിൽ എന്താ പറയുന്നത്? ഈ കൃഷ്ണ, എനിക്കൊന്നും പറ്റില്ല, എനിക്ക് ഈ യോഗ ഒന്നാമത് വയസ്സായി, വയസ്സാകാത്തവർ പോലും യോഗമൊക്കെ ശീലിച്ച് മനസ്സിനെ ബലാൽ പിടിച്ചടക്കാൻ ശ്രമിച്ച് മനോനിഗ്രഹ കർഷിതാഹ ക്ഷീണിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. മനസ്സൊട്ട് വശപ്പെട്ട് കിട്ടുന്നുമില്ല. എനിക്കിപ്പോ ഭഗവാനെ കാണണം, വല്ല മാർഗവും ഉണ്ടോ? ഇപ്പോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ. ഇതാണ് ഉദ്ധവന്റെ ആവശ്യം. ഉദ്ധവരുടെ കൃഷ്ണൻ പറയുന്നു, മഠയ, നീ ഇത്ര നാളും എന്റെ കൂടെ ജീവിച്ചിട്ട് ഞാൻ ആരാണെന്ന് പോലും നിനക്ക് പിടികിട്ടിയില്ലല്ലോ. ഇട മഠയ, ഈ കാണുന്നതൊക്കെ ഈശ്വരനോ? ഇപ്പൊ കണ്ടോളൂ, ഇത് ഈ കസേര ഈശ്വരനാണ്. ആ സത്യം നീ അറിയണം. അറിയാതെ ഈശ്വരനെ കാണില്ല, കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെ കാണാൻ? മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃത്തം, എന്നെ തന്നെ സകല കാഴ്ചകളിലും അകവും പുറവും യാതൊരു മറവുമില്ലാതെ നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടെത്തു. ഏതുപോലെ? യഥാഖം അമലാശയ, ആകാശമില്ലേ ആകാശം, ഒരു മറവുമില്ലാതെ നിറഞ്ഞു നിൽക്കുന്നു. ഈ മേശയിലും കസേരയിലും ഒക്കെ ആകാശം ഒരു മറവുമില്ലാതെ നിറഞ്ഞു നിൽക്കുന്നു. മേശയിൽ എവിടെ വേണോ കുത്തി നോക്കൂ, ആകാശമുണ്ടോ? കുത്തുന്നിടത്തൊക്കെ ആകാശം. പിന്നെ എന്ത് മറവാണ്? ആകാശം നിറഞ്ഞു നിന്നില്ലെങ്കിൽ ഈ വസ്തുക്കൾക്ക് ഇവിടെ പ്രകടമാവാൻ പറ്റുമോ? ആ ആകാശത്തിനും കാരണഭൂതമായ സർവവ്യാപിയായ വസ്തുവാണ് അഖണ്ഡ ബോധം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈശ്വരനെ ഉടനെ കാണണമെങ്കിൽ ഒരു പ്രയാസവുമില്ല, കാണുന്നതൊക്കെ ഈശ്വരൻ. ഇത് തീരുമാനിക്കൂ, വേറെ മാർഗമൊന്നുമില്ല. യോഗാഭ്യാസത്തിനും ഒന്നും പോണ്ട. എല്ലാത്തിന്റെയും പരമലക്ഷ്യം ഇതാണ്. സകല തപസ്സുകളുടെയും പരമലക്ഷ്യം ഈ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ കാണലാണ്. അതുകൊണ്ട് നയമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയാ ന ബഹുനാശ്രമ ശ്രുതേന യമേ വൈഷവൃണിത. എനിക്കാ ഈശ്വരനെ സർവത്ര കാണണം. എന്നാര് ആ ഈശ്വരനെ വരിക്കുന്നുവോ, യമേ വൈഷവൃണത്തെ തേന ലഭ്യ, അവന് കിട്ടും. എങ്ങനെ? തേന തസ്യേഷ ആത്മാ വിവൃണുത്തെ തനും സ്വാം. ആ ഈശ്വരനെ ഉണ്ടാക്കിയെടുത്ത് അനുഭവിക്കേണ്ടതല്ല, ആ ഈശ്വരൻ സ്വയം മറമാറ്റിത്തെളിയും. എനിക്ക് കസേരയിൽ ഈശ്വരനെ കാണണം എന്ന് ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ചാൽ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ മറമാറ്റിത്തെളിഞ്ഞ് ഞാനാണ് കസേരയായിട്ടിരിക്കുന്നതെന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുത്തി തരും. ഇവിടെ വെറും ഫിസിക്സ് പഠിച്ച ആളുകൾക്ക് പോലും ഇപ്പോ മനസ്സിലാകുന്നു, ഈ കസേരയും ഒന്നും ഇവിടെ ഇല്ല, ഇവിടെ കുറച്ച് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഒക്കെ ഉള്ളൂ. അവരവിടം വരെ എത്തിയുള്ളൂ. വേദാന്തം അഖണ്ഡ ശുദ്ധ ബോധം വരെ എത്തിയിട്ടുള്ളൂ. ആ ബോധമാണ് ഈ കാണുന്ന സകലതും. പലത് തോന്നുന്നത് അതിൽ ഒരു ഭ്രമം. മരുഭൂമിയിൽ വെള്ളം പോലെ, മരുഭൂമിയിൽ കാണുന്ന വെള്ളം മരുഭൂമി തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഇത് അങ്ങോട്ട് ആര്, ഞാൻ ഇത് കാണും, ഞാൻ ഈ മൈക്കിൽ ഈശ്വരനെ കാണും, ഒരു സംശയവുമില്ല. അതെങ്ങനെ? ഈശ്വരനാണ് ഞാൻ തീരുമാനിക്കുന്നു. ഈ മൈക്ക് ഈശ്വരനാണ് ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം ഈശ്വരനാണ്. ആ തീരുമാനം വരുമ്പോ എന്താ സംഭവിക്കുക? രാഗദ്വേഷം ഉള്ളിൽ നിന്ന് പോവും. എന്തിനോടാ രാഗം, എന്തിനോടാ ദ്വേഷം? ഒക്കെ ഈശ്വരൻ. അതോടുകൂടി ഉള്ളിൽ ആത്മാവ് മറമാറിത്തെളിയും. ഉള്ളിൽ തെളിയുമ്പോ പുറത്തും സർവത്ര അതാണെന്ന് സൂര്യതുല്യം അനുഭവിക്കാൻ കഴിയും എന്നാണ് ഗീത പറയുന്നത്. ഗീത ജ്ഞാനേനതു തദജ്ഞാനമേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയത്തി. ആദിത്യനെ പോലെ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നതായി ആ ബോധതത്വം തെളിയും. അതാണ് യമേ വൈഷ വൃണുത്തെ, സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ ആര് വരിക്കുന്നു? എല്ലാവർക്കും വേറെ ഈ കൊച്ചു കൊച്ച് ഭ്രമപദാർത്ഥങ്ങളാണ് ആവശ്യം, അതൊക്കെ കൈകാര്യം ചെയ്തോളൂ. പക്ഷെ അതിലൊക്കെ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് കൈകാര്യം ചെയ്യൂ. പിന്നെ ഒരു ആശങ്കയ്ക്കും വകയില്ല. തയ്യറച്ചു വെട്ടി വിൽക്കുന്ന ധർമ്മവ്യാസൻ, അതിലൊക്കെ ഈശ്വരൻ. അങ്ങനെ വിചാരിച്ചാൽ വെട്ടാമോ സാർ? ഓ, വെട്ടാം, ഒരു കുഴപ്പമില്ല, ഒന്നിനെയും വെട്ടുന്നില്ല, ആകെ ഈശ്വരനെ ഉള്ളൂ. അതിനെ ഒട്ട് വെട്ടാൻ നയനം ചിന്തന്തി ശസ്ത്രാണി, അതിനെ ഒട്ട് വെട്ടാൻ ഒക്കുകയില്ല. പിന്നെന്താ പേടിക്കാൻ? ഇത് വെറും ഒരു കളി. അത് ഓർമ്മിച്ചുകൊണ്ട് ഈ വ്യവഹാരം ഗംഭീരമായി നടത്തൂ. അതേ അവസരത്തിൽ സർവം ഈശ്വരമയമാണെന്ന് ഓർമ്മിക്കൂ. നയമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയാ ന ബഹുനാ ശ്രുതേന യമേ വൈഷ വൃണുത്തെ. ആരാണോ എനിക്കീശ്വരൻ മാത്രം മതി എന്ന് തീരുമാനിച്ച് ഈശ്വരനെ വരിക്കുന്നത് യമേ തേന ലഭ്യ തസ്യേഷ ആത്മാ വിവൃണുത്തെ തനൂം സ്വാം. സ്വന്തം സ്വരൂപം മറമാറ്റിത്തെളിയിക്കും, അത്രേ ഉള്ളൂ. മറമാറ്റിത്തെളിയിക്കും. അല്ലയോ നചികേതസേ? പക്ഷെ ഇതിന് ഉള്ളിൽ നിന്നുള്ള ഈ ദുർവാസനകളൊക്കെ ഒന്ന് പോണം. നാവിരതോ ദുശ്ചരിത, ദുശ്ചരിതങ്ങളിൽ നിന്നും വിരമിക്കാത്തവർക്ക് ഇത് പറ്റില്ല. എന്താന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ രാഗദ്വേഷ കലുഷമാണ്. പിന്നെ എങ്ങനെ സാധിക്കും? മറ നാവിരതോ ദുശ്ചരിത നാശാന്തോ അസമാഹിത. ശാന്തി കിട്ടിയില്ല, മനസ്സിനേകാഗ്രത കിട്ടുന്നില്ല. നാശാന്ത മാനസോ വാപി, മനസ്സിങ്ങനെ ചലിച്ചോണ്ടിരിക്കുന്നു. നൂറു നൂറ് വിഷയങ്ങൾ, ഒന്ന് നേടുമ്പോൾ പത്തിനു വേണ്ടിയുള്ള ആഗ്രഹം, അതിനുവേണ്ടി നിരവധി കർമ്മപരിപാടികൾ, മറ്റുള്ളവരോട് വിദ്വേഷം, കൊല്ല് കൊല, അതൊക്കെയല്ലേ നടക്കുന്നത് എവിടെയും? അവർക്കാർക്കും കിട്ടില്ല. നാശാന്തമാനസോ വാപി പ്രജ്ഞാനേ നൈനമാപ്നുയാത്. പ്രജ്ഞാനം കൊണ്ട് കുറച്ച് തിയറിയൊക്കെ പഠിച്ചതുകൊണ്ട് മാത്രം ഇത് കിട്ടില്ല. തിയറി പഠിച്ചിട്ട് നടപ്പാക്കൂ. സകലതും ഈശ്വരനാണെന്ന് പഠിച്ചാൽ സകലത്തും ഈശ്വരനെ കാണാൻ തയ്യാറാവണം. അല്ലാതെ ഈശ്വരനാണെന്ന് സർവവ്യാപിയാണ് ഭഗവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നചികേതസേ, ഈ സത്യത്തിന്റെ ഗാംഭീര്യം എന്തെന്ന് നിനക്കറിയാമോ? യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഉഭയഭവത്ത ഓദന. ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ഈ സത്യത്തിന് വെറും ഭക്ഷണം. ഈ സത്യം ഇങ്ങോട്ട് വന്നാൽ അതിനെയൊക്കെ ഭക്ഷിച്ച് തീർക്കും. യസ്യ ബ്രഹ്മച ക്ഷത്രം ച, ബ്രഹ്മവും ക്ഷത്രവും എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ഭേദചിന്തകളും ഉഭയഭവത ഓദന, ചോറ്. ആ ജഗദീശ്വരന്റെ ചോറ് ഭക്ഷണമാണ് ഇവിടെ കാണുന്ന സകല ഭേദചിന്തകളും. ഓ പിന്നെ അപ്പൊ പിന്നെ അങ്ങയെപ്പോലുള്ള ഓരോ മൃത്യു, മൃത്യുരി യസ്യ ഉപസേചനം. ആ സത്യത്തെ കണ്ടുകഴിഞ്ഞാൽ ആ സത്യം മൃത്യുരൂപനായ എന്നെപ്പോലും ബ്രാഹ്മണാദി ചോറ് തിന്നാൻ ചെറിയൊരു കറിയായി ഉപയോഗിക്കും മരണത്തെ, അത്രേ ഉള്ളൂ. മൃത്യു യസ്യ ഉപസേചനം, നമ്മൾ പറയുന്നില്ലേ ചോറിന് ചമ്മന്തി, ആ ചമ്മന്തിയുടെ സ്ഥാനമേ ഉള്ളൂ മരണത്തിന്. ക്ഷത്രിയൻ ബ്രാഹ്മണൻ ഇവരെയൊക്കെ, ഇതൊക്കെ ഉപനിഷത്ത് പറയാണ്, ഞാൻ പറയുന്നതല്ല. അവരെയൊക്കെ ഭക്ഷിക്കുന്ന കൂട്ടത്തിൽ മരണത്ത് ഒരു ചമ്മന്തിയുടെ സ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഉപസേചനം കറി, ചോറുണ്ണാനുള്ള കറിയാക്കി മരണത്തെയും അദ്ദേഹം ഭക്ഷിച്ചോളും. പേടിക്കണ്ട, നീ മരണത്തിനപ്പുറം എന്തെന്നൊക്കെയല്ലേ എന്നോട് ചോദിക്കുന്നത്? അപ്പൊ അങ്ങയെയും ഭക്ഷിക്കുമെന്നാണ്? എന്നെ എന്നെ ഭക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു, പിന്നെ പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ എന്നാണ് യമൻ പറയുന്നത്. മൃത്യു യസ്യ ഉപസേചനം യസ്യ ബ്രഹ്മജ ക്ഷത്രം ച ഉഭയഭവത ഓദന. മൃത്യു യസ്യ ഉപസേചനം കൈത്ഥാ എത്ര വേദസ. അല്ലയോ നചികേതസേ, അങ്ങനെയുള്ള ആ ജഗദീശ്വരനെ, എവിടെയും നിറഞ്ഞിരിക്കുന്ന ജഗദീശ്വരനെ എന്തു ചെയ്യാം? ആരാ കണ്ടെത്തുക? ആ ഈശ്വരനെ കാണാൻ ആർക്കും താല്പര്യമില്ല. ഇവിടെ കിടന്ന് ഭ്രമിക്കുക, ദദ്രമ്യമാണ പര്യന്തി മൂഢാഹ, ഇങ്ങനെ കിടന്ന് ചുറ്റിക്കറങ്ങി ഒടുവിൽ എന്തിനു വന്നു? എന്തിനിത്ര നാളും സാമ്രാജ്യം പിടിച്ചടക്കി? എന്തിനു ഞാൻ ജീവിച്ചു? കുറച്ചിഡലിയും സാമ്പാറും ഒക്കെ കഴിക്കാൻ വേണ്ടി മാത്രമാണോ ഇതുവരെ ജീവിച്ചത്? ഇതൊന്നും നിശ്ചയമില്ലാതെ കൂരിരുട്ടിൽ അന്ധം തമ പ്രവിശന്തി ഏ അവിദ്യാമുപാസത്തെ, അന്ധം തമസിലേക്ക് കടന്നു പോകും. ഈ പറയുന്നതിൽ എന്തെങ്കിലും നടക്കാത്ത കാര്യമാണോ എന്ന് ചിന്തിച്ചു നോക്കുക. എന്നുവെച്ചാൽ ദിവസേന ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, ചെറുതും വലുതുമായ ആളുകൾ. സൗരയൂഥങ്ങൾ തന്നെ തകരുന്നുണ്ട്. ഒരിടത്ത് സൗരയൂഥങ്ങൾ തകരുമ്പോൾ മറ്റൊരിടത്ത് പുതിയ സൗരയൂഥങ്ങൾ ഉണ്ടാകുന്നു. ഈ സ്വർണത്തിൽ ആഭരണ നാമരൂപങ്ങൾ ഉണ്ടാകുന്നത് പോലെ കോടിക്കണക്കിന് സൗരയൂഥങ്ങളാണ്. ഇതാണ് ഈ ജഗത്തിന്റെ സ്ഥിതി. അപ്പോ ഈ പറയുന്നതിലൊക്കെ വല്ലതും പെശവുണ്ടോന്ന് എല്ലാ ദിവസവും പത്രവും വായിച്ച് വലിയ വേദാന്ത കൃതികളൊന്നും വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും നല്ല വേദാന്തഗതികൾ കാലത്തെ കിട്ടുന്ന പത്രങ്ങളാണ്. പക്ഷെ ഒന്നും ഒന്ന് ചിന്തിക്കണം. അത്ര എന്തൊക്കെയാ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതുകൊണ്ടൊക്കെ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഈ കോലാഹലങ്ങൾക്കൊക്കെ പിന്നിൽ എന്താ കാര്യം എന്നൊന്ന് ആലോചിക്കുക. ഇതൊന്നും ആരെയും കുറ്റപ്പെടുത്താനല്ല, വസ്തുസ്ഥിതി സത്യം പറയുമ്പോൾ അതാരെയും കുറ്റപ്പെടുത്തലല്ല. ആരിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം സത്യമായി സ്ഥിതി ചെയ്യും. ബോധം ജനിക്കാത്തതും ആനന്ദസ്വരൂപവുമായി വർത്തിക്കും. ആരിഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, ആരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ അനന്തകോടി ദൃശ്യങ്ങൾ കാഴ്ചകൾ കാണുന്നത് അവയുടെ പരമരഹസ്യം പുറത്തു നിൽക്കുന്ന ഒരാൾക്കും ഒരു ശാസ്ത്രജ്ഞനും ഒരിക്കലും പിടികിട്ടാൻ പോകുന്നില്ല. അവയെ ആശ്രയിക്കുന്ന ജീവിതം അവസാനം കൂരിരുട്ടിൽ തന്നെ പതിക്കുകയും ചെയ്യും. ഇന്നുവരെയുള്ള ജീവിതങ്ങളെ ബുദ്ധിപൂർവം വിശകലനം ചെയ്ത് നോക്കുക, എത്ര ഗംഭീരന്റെ ജീവിതവും. ഈ സത്യം അറിഞ്ഞോ അവർ രക്ഷപ്പെട്ടു, അല്ലാത്തവരൊക്കെ കൂരിരുട്ടിൽ. ഈ ദുർഗതി വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സത്യം ഞാൻ അറിയും, കുറേശ്ശെ മതി. ഞാൻ എവിടെ നിന്നാലും, അടുക്കളയിലായാലും പാടത്തിലായാലും ഓഫീസിലായാലും യുദ്ധക്കളത്തിലായാലും, ഞാൻ ഈ സത്യത്തെ അറിയും. എന്ത്? എല്ലാം സത്യമാണ്. ഈ ദൃഢവ്രതത്തോടുകൂടി സാവകാശം ധീരമായി മുന്നോട്ട് നീങ്ങുക. അതിന് ജഗദീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.